എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്ത്രണതാവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവമായ കർത്താവേ, എന്റെ ദൃഷ്ടികൾ ഔദ്ധ്യ നിറഞ്ഞതാകരുത്. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഫോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവീൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരുതരം ശപഥമുണ്ട്. യാക്കോബിന്റെ സന്തതിയുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തന്മാവിൽ നിന്നകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസഭ്യ ഭാഷണം ശീലിക്കരുത്. അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനെ ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. രണ്ടു കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാപ്പവും മതിരിക്കുന്നു. മരണം വരെ അവർ പിന്മാറുന്നില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. ഫിറ്റികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതനെന്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതന്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവൻ അറിയും. ദൈവത്തെ അനുസരിക്കിയ വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തന്റെ ജനത്തിന്റെ മധ്യത്തിൽ അവൾ മഹത്വം ആർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ അവൾ വായി തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന് മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞു പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമസങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിന്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എന്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രയേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ പേരുറച്ചു. ലെബാനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിലെ ഈന്തപ്പന പോലെയും ജെറീകോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവുമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്ങം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുമ്പശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തിരുകം എന്നിവ പോലെ ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേല മരം പോലെ ഞാൻ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വം മനോഹാരിത എന്നറിഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എന്റെ മൂളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമർത്ഥ ഫലങ്ങളാൽ പരിണമിക്കുന്നു. എന്നെ അഭിലഷിക്കുന്നവനടുത്ത് വന്ന് തൃപ്തിയാവോൾ എന്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്ന തേൻകട്ടയെക്കാളും മാധുര്യം പകരും. എന്നെ പുജിക്കുന്നവന്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പീശോൻ നദി പോലെയും ആദ്യ ഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ യോർദാൻ പോലെയും അത് അവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി പഴുക്കും പോലത്തെ പഴുക്കും കാലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യൻ അവളെ പൂർണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തെക്കാൾ വിശാലവും അവളുടെ പ്രബോധന അഗാധത്തെക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി. ഞാൻ എന്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എന്റെ തോട് നദിയായി എന്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എന്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും. അതിന്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും. ഞാൻ ഇനിയും എന്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചുരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം, മൂന്ന് തരക്കാരെ എന്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതമിന്നിൽ കടുത്ത അമർഷം ഉളവാക്കുന്നു. ഗർഭസ്ഥനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധവ്യഭിചാരി, യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയും? നരചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സതുപദേശവും എത്ര ആകർഷകമാണ്! വൃദ്ധനിൽ ജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം! അനുഭവ സമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവനെ അഭിമാനവുമാണ്. 9 ചിന്തകൾ കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. 10 ഞാൻ പറയാം, മക്കളിൽ ആനന്ദിക്കുന്നവൻ, ശത്രുകടപതനം കാണാൻ കഴിയുന്നവൻ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, തന്നെക്കാൾ താഴ്ന്നവന് ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ. വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ഹൃദയക്ഷതത്തേക്കാൾ വലിയ ക്ഷതമോ ഭാര്യയുടെ കുടിലതയേക്കാൾ വലിയ കുടിലതയോ ഇല്ല. വെറുക്കുന്നവന്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായൊന്നുമില്ല. സർപ്പത്തിന്റെനേക്കാൾ മാരകമായ വിഷമില്ല. ശത്രുവിന്റെനേക്കാൾ തീക്ഷ്ണതയേറിയ ക്രോധവുമില്ല. ദുഷ്ടയായ ഭാര്യയോടത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിന്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവിടെ രൂപം കെടുത്തുന്നു. അവിടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. അവിടെ ഭർത്താവ് അയൽക്കാരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. വേദനാപൂർണമായ നെടുവീർപ്പ് അടക്കാൻ അവന് കഴിയുന്നില്ല. ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസ്സാരമാണ്. ഭാവികളുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ. വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ധനത്തിനു വേണ്ടി അവളെ മോഹിക്കുകയും വരുത്. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാനമുഖത്തിനും വൃണത ഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിന്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്. അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത്. ദുഷ്ടയായ സ്ത്രീയെ ഏറെ പറയാൻ അനുവദിക്കരുത്. അവൾ നിന്റെ വരുതിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം വിടർത്തുക. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. 3 കാര്യങ്ങൾ എനിക്ക് ഭയമാണ്. 4 എന്നെ നടുക്കുന്നു. നഗരത്തിൽ പരന്ന അപകീർത്തി, ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ചുള്ള വിസ്താരം, വ്യാജ സാക്ഷ്യം, ഇവ മരണത്തെക്കാൾ ഭയാനകമാണ്. മറ്റൊരുളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖം ഉളവാക്കുന്നു. അവളുടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു. ദുഷ്ടയായ ഭാര്യ ഉരസുന്ന മുഖം പോലെയാണ്. അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ്. ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു. അവൾ അവമതി മറച്ചു വയ്ക്കുകയില്ല. സ്വൈരിണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാക്ഷത്തിലൂടെ തിരിച്ചറിയാം. ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി നിയന്ത്രിക്കുക. സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും. അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം. അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല. രണ്ടു കാര്യങ്ങളെ കുറിച്ച് എന്റെ ഹൃദയം ദുഃഖിക്കുന്നു. മൂന്നാമത് എന്നെ കോപിപ്പിക്കുന്നു. ദാരിദ്ര്യത്താൽ ക്ലേശിക്കുന്ന പടയാളി, നിന്ദിക്കപ്പെടുന്ന ജ്ഞാനി, നീതി വെടിഞ്ഞ് പാപമാർഗത്തിൽ ശരിക്കുന്നവൻ, അവന് വേണ്ടി കർത്താവ് വാളൊരുക്കുന്നു. കച്ചവടക്കാരന്റെ കാപട്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക ദുഷ്കരം. വ്യാപാരിക്ക് നിഷ്കളങ്കനാവുക പ്രയാസം. നിസ്സാര ലാഭത്തിന് വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. കുശവന്റെ പാത്രങ്ങൾ ചൂളയിലെന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർത്ഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും. ഒരുവന്റെ ന്യായവാദം കേൾക്കാതെ അവനെ അറിയരുത്. അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം. നീതിയെ പിന്തുടർന്നാൽ നിനക്ക് എന്ത് ലഭിക്കും? മഹനീയ അങ്കി പോലെ അത് ധരിക്കുക. പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു. സിംഹമിരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു. പാപം പാപിയെ കാത്തിരിക്കുന്നു. ദൈവഭക്തന്റെ വിവേകം സുദൃഢമാണ്. മൂടന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു. മൂടനെ വിട്ടൊഴിയാൻ നോക്കുക. ബുദ്ധിമാനെ വിട്ടുപോകരുത്. പോഷന്റെ സംസാരം നിന്ദ്യവും അവന്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ്. ആണയിടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷം ഉണ്ടാകുന്നു. അവരുടെ കലഹം കേൾക്കുന്നവൻ ചെവി പൊത്തുന്നു. അഹങ്കാരിയുടെ മത്സരം രക്തച്ചൊരിച്ചിലിനിടയാക്കുന്നു. അവരുടെ ദൂഷണം കർണകഠോരമാണ്. രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്തത നഷ്ടപ്പെടുന്നു. അവന് ആത്മമിത്രം ഉണ്ടാവുകയില്ല. സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്തത പാലിക്കുകയും ചെയ്യുക. നീ അവന്റെ രഹസ്യം വെളിപ്പെടുത്താനിടയായാൽ അവനോടുകൂടെ നടക്കരുത്. എന്തെന്നാൽ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലെ നീ അയൽക്കാരന്റെ സൗഹൃദം നശിപ്പിച്ചു. കയ്യിലിരുന്ന പക്ഷിയെ തുറന്നുവിടുന്നത് പോലെ നീ അയൽക്കാരനെ അകറ്റി. അവനെ വീണ്ടും കിട്ടുകയില്ല. പിന്തുടരാനാകാത്ത വിധം അവൻ അകന്നിരിക്കുന്നു. വലയിൽ നിന്നും മാൻ എന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. മുറിവാണെങ്കിൽ വെച്ചുകെട്ടാം. ദൂഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട്. രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. കണ്ണു ചിമ്മുന്നവന്റെ തിന്മ നനയ്ക്കുന്നു. അവനെ തടയാൻ ആർക്കും കഴിയുകയില്ല. നീ കേൾക്കെ അവൻ മധുരമായി സംസാരിക്കും. നിന്റെ വാക്കുകളെ അവൻ ശ്ലാഘിക്കും. എന്നാൽ പിന്നീട് അവൻ സ്വരം മാറ്റും. നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ കൊടുക്കും. ഞാൻ വെറുക്കുന്ന പലതുമുണ്ട്. എന്നാൽ ഒന്നും അവന് തുല്യമല്ല. കർത്താവ് പോലും അവനെ വെറുക്കും. നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തന്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത്. ചതിപ്രയോഗം ചുറ്റും മുറിപ്പെടുത്തുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ വെച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും. താൻ ചെയ്ത തിന്മ തന്റെ മേൽ തന്നെ പതിക്കും. അത് എവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും. മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും. കോപവും ക്രോധവും മ്ലേച്ഛമാണ്. അവയെപ്പോഴും ദുഷ്ടനോടുകൂടെയുണ്ട്. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാണെന്നോ പാറയ്ക്കുമോ.
പിതാവിനും പുത്രനും ശുദ്ധലറൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറച്ചിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസുഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ വളരെ ധന്യമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും ദൈവമുമ്പാകെ ശിരസ്സുകൾ നമിക്കുകയും ചെയ്യുന്നു. നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന മത്രാപൂരിത്ത നാട്ടിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. എങ്കിലും തിരുമേനിയെ ഓർക്കുകയും വളരെ സ്നേഹത്തോടുകൂടി തിരുമേനിയെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് അരമനയില് സാന്നിധ്യം കൊണ്ട് നടക്കുന്ന ഫിലിപ്പോസച്ചൻ സന്തോഷച്ചൻ എല്ലാ വൈദികരെയും വീണ്ടും ഓർക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഭദ്രാസനത്തിന്റെ അകത്തും പുറത്തുമായി വിവിധ സ്ഥലങ്ങളിൽ വളരെ ഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 69-ാമത്തെ ഗീതം ദൈവസന്നിധിയില് നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതാനാം സംഘപ്രാവേ നീ വന്ന് എന്നിൽ അധിവസിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുന്ന നിമിഷങ്ങളില് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ സമൃദ്ധിയായി ലഭിക്കാനും ഈ നോമ്പ് അർത്ഥപൂർണമായി തീരുവാനും അതിൽ കൂടി ആന്തരിക വിശുദ്ധി പ്രാപിപ്പാനും ഒക്കെ ഇടയാകണമെന്ന് ദൈവമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ജീവിതം ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാക്കി ആ ഹൃദയത്തിൽ അനുനിമിഷം പ്രകാശം പരിലസിക്കത്തക്കവണ്ണം ദൈവസ്പർശനം ഈ നോമ്പിന് അനുഭവത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ നമുക്ക് ലഭിക്കാൻ ഈ പ്രാർത്ഥന ഇടയാകട്ടെ എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടി ദൈവമുമ്പാകെ ഗീതം സമർപ്പിക്കാം.
എന്നുള്ളിലെന്നും വാസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീർത്തിറങ്ങി ഉന്നതനാം സംഘ പ്രായണി വന്നെന്നിൽ എന്നോ വാരി വസിക്ക വന്ന ഉന്നതനാം സംഘ എന്നോ വാദി വസിക്കീറ കാടിന്റെത്രേട്ടിട്ടും ചങ്ക കൂടാതെ നിന്നേ തള്ളി സങ്കേതം ഞാൻ കൊടു കന്യർക്കം കോർത്തിത സങ്കടപ്പെട്ടിടുന്നു സങ്കേതം ഞാൻ കൊടു തന്നോ സീത സങ്കേത പേടുന്നു കർത്തനേയത്ര അനുഗ്രഹങ്ങളയോ നഷ്ടമാക്കി വിതോ എന്നോ കഷകളയുന്നു ഞാനിത ണമേ കഷക തന്നിൽ വാലയുന്നു ഞാനിത കട്ടിയോടാർത്തേണമേ ശൂന്യവും പാഴുമായി തള്ളിയതാമിനിൻ മന്ദിരം തന്നിരുന്ന ദേവാ വന്നു പാർത്തു ശുദ്ധി ണമേവാന്നു പാർത്തു ശുദ്ധി ചെയ്തു നിന്റെ നിന്നായകത്തേണമേ ജീവിതം ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്തനേ വന്നു ജീവനും ശക്തിയും സ്നേഹവും നന്നെ ജീവിപ്പിച്ചിടണമേ വന്നു ജീവനും ശക്തിയും എന്നെ ജീവിപ്പിച്ചിടണമേ. എന്നാലങ്കാര വസ്ത്രം ധാരിച്ചിടുക എന്നോ മുതൽ ദൈവമേലാൽ എന്നുള്ള ശുദ്ധനോ ജേലാവിഹീനനോ ചേർന്നു വാരികയില്ല മേലാൽ എന്നില ശുദ്ധനോ ജേലാവിഹീനനോ ചേർന്നു വാരികയില്ല. ഇവിധത്തിൽ പരിപാലിച്ച പേടിട ദൈവാത്മാവി വന്നെന്നിൽ എന്നോ ആവർത്തിച്ചു തേജസ്സാലോടെ ജീവൻ പ്രശോഭിപ്പിക്ക എന്നോ ആവർത്തിച്ചു തവ തേജസ്സാല ഉന്നതനാം തങ്ക പാവിനി വന്നെങ്കിൽ എന്നോ വാരി വസിക്കാവന്ന ഉന്നതനാം തങ്ക പാവിനി വന്നെങ്കിൽ എന്നോ വാരി വസിക്കാർത്ഥിക്ക.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആകാശം ഭൂമി തന്നെ മോത്തോണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനാദി നുമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
ആരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു,
എല്ലാ
നീ പരിശുദ്ധനാകുന്നു, കോഴിനെ പിടിച്ചിറങ്ങിയപ്പെട്ടവനെ നമ്മളോട് കാരണം ചെയ്യണമേ.
നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത
പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി കൃത്യപ്പെട്ടവനെ ഞങ്ങളോട് കൊണ്ട് ചെയ്യണം.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൃത്യപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
കർത്താവേ
കൃപയുണ്ടായി
ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കാരണം ചെയ്യണമേ.
നിനക്ക് സ്തുതി
ഭാവേ, നിനക്ക് സ്തുതി
ഭാവിലാരോട്
കരുണ ചെയ്യുന്ന വിശ്വരാജാവേ, നിനക്ക് സ്തുതി പാറയ്ക്കുമോ
ഞങ്ങളുടെ പിതാവേ.
പരിശുദ്ധമേ രാജ്യം പറയണമേ, ചിലതിലൊരു സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ.
ഞങ്ങൾക്കാവശ്യമുള്ള
പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നത്
ഞങ്ങളെ രാജ്യശക്തി
മോക്കും കൃപോറഞ്ഞ പറയുമേ. നിനക്ക്
സമാധാനം
ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും
പോയണമെന്ന്മോർ കർത്താവേ നിന്റെ സഭയുടെ നാനാ ഭാഗങ്ങളിലും അതിനെ സമാധാനപ്പെടുത്തണമേ. വിരുദ്ധതകളെയും വേദവിപരീതങ്ങളെയും തർക്കങ്ങളെയും കലഹങ്ങളെയും അതിൽ നിന്ന് നീക്കിക്കളയണമേ. നിന്റെ ഇഷ്ടപ്രകാരം ഭരിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിക്കണമേ. അവ നിന്റെ രാജ്യത്തിൽ നിന്റെ പിതാവിന്റെ വലത്തുഭാഗത്താൻ നിൽക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ നല്ലതും വളമുള്ളതുമായി നിലമാക്കി തീർക്കുകയും നിന്റെ കൽപ്പനകളാകുന്ന വിത്ത് ഞങ്ങളിൽ വിതച്ച് മുളപ്പിച്ച് വളർത്തുകയും ചെയ്യണമേ. രക്ഷിതാവേ നിന്റെ കരുണയാൽ സകല അന്യായങ്ങളിൽ നിന്നും സകല ദുഷ്ടതകളിൽ നിന്നും ലോകമോധങ്ങളിൽ നിന്നും ഞങ്ങളെ തുളച്ച് വെടിപ്പാക്കണമേ. കർത്താവേ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല വേലക്കാരായിരിക്കാൻ കൃപയോടെ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ കൃഷിക്കാരനായ കർത്താവേ, ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവൽ ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. രക്ഷിതാവേ ഞങ്ങൾ പാപക്കുഴിയിൽ വീണിരിക്കുന്നു, നിന്റെ മഹാകരുണയാൽ അതിൽ നിന്നും ഞങ്ങളെ വലിച്ചു കയറ്റണമേ. പ്രയോജനകരമായി നോമ്പിനെ ശരിയായി നിവർത്തിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. കരുണയോട് ഞങ്ങളുടെ കറകളെ കഴുകി വെടിപ്പാക്കുകയും ചെയ്യണമേ. ആത്മാക്കളുടെ ഉത്തമ വൈദ്യനായ കർത്താവേ, അശുദ്ധ മോഹങ്ങളിൽ രോഗപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് നീ ഔഷധം നൽകണമേ. നോമ്പിനാൽ പർദീസായുടെ വാതിലിൽ തുറക്കപ്പെടുന്നു,
അതിനെ ശരിയായി ആചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പ്രഭയും ഉയരത്തിലേക്ക് കരയേറുവാൻ ആത്മീയ ചിറകുകളും ലഭിക്കുന്നു. മഹാകാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഈ നോമ്പിൽ നിന്റെ വരങ്ങളും സഹായങ്ങളും ധാരാളമായി ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവന് ഉയർപ്പിന്റെ നാളിൽ കൊയ്യുവാനിടയാകും. ധർമ്മം ചെയ്യുന്ന നീതിമാന്മാർ ഭാഗ്യവാന്മാർ തന്നെ. മശിയാവുന്ന എല്ലാവന്റെയും പ്രവൃത്തികൾ പരിശോധിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്തവർക്ക് നിത്യജീവൻ നൽകപ്പെടുന്നു. മുഖപക്ഷമില്ലാത്ത ന്യായാധിപതിയ മിശിഹ തമ്പുരാനെ സ്തുതി. സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച ഈ അവസരത്തിൽ അനുദപിക്കാം, കർത്താവിനോട് കരുണകൾ യാചിക്കാം. അല്ലെങ്കിൽ അവസാന നാൾ രാത്രിയിൽ കള്ളനെ പോലെ വരുമ്പോൾ നാം പാപികളായി കാണപ്പെടുകയും കരുണ കൂടാതെ ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. പാപികളുടെ മനസ്സ് തിരിവിന് ആഗ്രഹിച്ചിരിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വക്കൂലസ്പാൻ.
പ്രിയക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ധന്യവാർന്ന ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ട കോണം ചെയ്യുന്നവരാൻ നമുക്ക് ആയുസ്സും അവസരവും ഒരുക്കി തന്നതില് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും വീണ്ടും ദൈവത്തിന് തൃപ്പാദത്തെങ്കിൽ ശിരസ്സല സമർപ്പിക്കുകയും ചെയ്യാം. സഭ മുഴുവൻ പരിശുദ്ധമായ ബലിനോബിൽ കൂടി പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. നോമ്പിന്റെ പ്രാരംഭം അനുഗ്രഹത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരപ്പിന്റെ ശുശ്രൂഷയായ ശുഭകോണ ശുശ്രൂഷയിൽ കൂടി പരസ്പര വൈരുദ്ധ്യങ്ങളെയൊക്കെ കഴുകി കളഞ്ഞ് ദൈവവും പാകെയും മനുഷ്യവും പാകെയും നിരപ്പിന്റെ ശ്രേഷ്ഠമായ ആത്മീക അനുഭൂതി അനുഭവിച്ച് തികഞ്ഞ വിശുദ്ധിയിലുള്ള ഈ യാത്രയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുസ്യൂതം നമുക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും കൂടുതൽ ദൈവത്വത്തോട് മനുഷ്യന് അടുത്ത് നിൽക്കാൻ ഇടയുള്ള അവസരങ്ങളിലാണ് പിശാചിന്റെ ആക്രമണങ്ങൾക്ക് സാധ്യത കൂടുതൽ. എങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മനുഷ്യന് ഏത് പൈശാചിക ആക്രമണങ്ങളെയും അതിജീവിക്കാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. 40 ദിവസം മരുഭൂമിയിൽ നോമ്പ് അനുഷ്ഠിച്ചപ്പോഴാണ് നമ്മുടെ കർത്താവിന് പിശാചിക പരീക്ഷണങ്ങൾ ഉണ്ടായത്. പക്ഷേ ഏത് പൈശാചിക പരീക്ഷണങ്ങളെയും ദൈവത്തെ തൊടുന്ന മനുഷ്യന് അതിജീവിക്കാൻ തക്കവണ്ണം സാധിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ കർത്താവ് പിശാചിനെ പരാജയപ്പെടുത്തി തോൽപ്പിച്ച് വിജയം കൈവരിച്ച ഒരു വലിയ സംഭവം. ഈ ലോകത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ നേരിടാവുന്ന പലതരത്തിലുള്ള പൈശാചിക പ്രേരണകൾ ഉണ്ടാവാം. അത് ചില പ്രലോഭനങ്ങളാകാം, അത് രോഗത്തിന്റെ തലത്തിലാകാം, ദാരിദ്ര്യത്തിന്റെ തലത്തിലാകാം, ഭക്ഷണത്തോടുള്ള ആർത്തിയുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ സഹജീവികൾ നമുക്കെതിരെ ദുഷ്പ്രവൃത്തി നടത്തുന്നുണ്ടാവാം. ഏത് തലത്തിലും വിവിധ ഭാഗങ്ങളിൽ പൈശാചിക പ്രേരണ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്കും ദൈവമ്പാകെ ആശ്രയിക്കാം. ഏത് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദൈവിക ചൈതന്യവും മുഖപ്രസന്നത ലഭിക്കത്തക്കവണ്ണം ഈ നോമ്പിന് ദിനങ്ങൾ നമുക്ക് ഉപയുക്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നോമ്പിനനുബന്ധിച്ച് നമുക്കറിയാം, ആദ്യത്തെ ആഴ്ചകളിൽ രണ്ട് ശ്രേഷ്ഠ പിതാക്കന്മാരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ടാണ് നോമ്പിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ശനിയാഴ്ച മാർ അപ്രേം മൽപ്പാന്റെയും അതുപോലെ ദേവോദോറ സഹദായുടെയും ഓർമ്മ നമ്മൾ ഭക്തിയോടുകൂടി ഈ ദിനങ്ങളിൽ കൊണ്ടാടുന്നു. പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ നാമധേയത്തിലൊക്കെ പല പള്ളികളിലുണ്ട്. ആ പള്ളികളിലൊക്കെയും പെരുന്നാളും വളരെ ഭക്തിയോടുകൂടി കൊണ്ടാടാറുണ്ട്. അപ്രേം പിതാവ് ഒരുപക്ഷെ നമ്മുടെ സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു പിതാവാണ്. കാരണം നമ്മുടെ പല പ്രാർത്ഥനകളും നമ്മുടെ പല ഗീതങ്ങളും അപ്രേമിന്റെ ദൈവ നിറവിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഗീതങ്ങളും പ്രാർത്ഥനകളുമാണ്. ഈ പിതാക്കന്മാര് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അനേക ആളുകൾ ഈ പ്രാർത്ഥനയുടെ ആന്തരിക മാസ്മരികതയിലൊക്കെയും ദൈവത്തെ അറിയുവാനും വിശുദ്ധിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ അനേകർക്ക് വഴിയാട്ടികളായി തീർന്ന ശ്രേഷ്ഠ പിതാവാണ് മാർ അപ്രേമും. അതുപോലെ തന്നെ ദൈവത്തിനു വേണ്ടി ജീവൻ ബലി കൊടുക്കുവാൻ തക്കവണ്ണം താല്പര്യം കാണിച്ച മാർ തേവോദോറസ് പിതാവും. ഇതുപോലുള്ള പിതാക്കന്മാര് നമുക്ക് ഒരുക്കി തന്ന ആത്മീക അടിസ്ഥാനമാണ് ജീവിക്കുന്ന സാഹചര്യത്തിൽ തമ്പുരാനെ കൂടുതൽ അറിയുവാനും ആത്മനിറവോടുകൂടി ആത്മ ചൈതന്യത്തോടുകൂടി ഈ ജീവിതത്തെ ധന്യമായിട്ട് മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരുന്നത്. പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മ നമ്മൾ നടത്തുമ്പോഴ് അവരുടെ മധ്യസ്ഥത അനുനിമിഷം നമുക്ക് കാവലായിരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് അവര് ആർജിച്ചെടുത്ത ദൈവിക ചൈതന്യവും പ്രാർത്ഥനയിൽ കൂടി അവർക്ക് രൂപപ്പെടുത്തിയെടുത്ത വിശുദ്ധിയുടെ നർമ്മണവും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴും അതിൽ നിന്നും സാരും സംശീകരിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയാതെ അത് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഈ ജീവിതം കൊണ്ട് ഇടയാകണമേ, ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയിൽ കൊല്ലം ഭദ്രാസനത്തിന്റെ മത്രാപോലത്തെ ദീർഘനാൾ സേവനം അനുഷ്ഠിച്ച അഫിയോ മാത്യുസ് മാർ എപ്പിഫാനസ് തിരുമനസിന്റെ 7th ഓർമ്മ കഴിഞ്ഞ ദിനങ്ങളായിട്ട് നടക്കുകയുണ്ടായി. അഫിയോ തിരുമനസിനെയും പ്രത്യേകമായിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കുകയും സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും അഭിതാവിന്റെ മധ്യസ്ഥയിൽ അഫിയെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള പിതാക്കന്മാരുടെയൊക്കെ ഓർമ്മയോടുകൂടെ നമ്മുടെ ഈ ആത്മീയ തീർത്ഥയാത്ര നടത്തുവാൻ തക്കവണ്ണം നമുക്ക് പ്രേരണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ സന്തോഷ് ജോഷോ അച്ഛനാണ്. അച്ഛൻ ഡിട്രോയിറ്റ് സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. തുമ്പോൺ ഭദ്രാസനത്തിലെ തുമ്പവൺ സ്വദേശിയാണ് അച്ഛൻ. വൈദിക സെമിനാറിൽ വളരെ നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കുകയും ഈ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൽ വാഷിംഗ്ടൺ സെന്റ് തോമസ് പള്ളിയിലെ വികാരിയായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് സേവനമനുഷ്ഠിക്കുകയും അച്ഛൻ്റെ ആ ഒരു നേതൃത്വ പാഠവും കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദേവാലയം വാഷിംഗ്ടൺ DC പണിയുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്തു. ഈ ഭദ്രാസനത്തിലും നല്ല രീതിയിൽ അച്ഛൻ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് അച്ഛൻ ഡോക്ടറേറ്റ് ലഭിച്ചത്. അങ്ങനെ എല്ലാ തലങ്ങളിലും വളരെ നല്ല രീതിയിൽ ദൈവശാസ്ത്രപരമായിട്ടും അല്ലെങ്കിൽ വൈദിക ശുശ്രൂഷയിലുമൊക്കെയും വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വന്യ വൈദികനാണ് സന്തോഷ് ജോഷു അച്ഛൻ. ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ വൈദിക സെമിനാറിൽ പഠനം പൂർത്തിയാക്കി. അന്നു മുതലുള്ള ആഴമായ ബന്ധം അച്ഛനും ഞങ്ങൾക്കുമായിട്ട് സന്തോഷത്തിനും അല്ലെങ്കിൽ ഞങ്ങൾക്കുമായിട്ട് ഉണ്ട്. അച്ഛൻ ഒന്നുകൊണ്ട് പല പ്രാവശ്യവും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും നല്ല ശ്രേഷ്ഠമായ ചിന്ത പകർന്നു നൽകുകയും ചെയ്തു. ഏതവസരങ്ങളിൽ അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ആവശ്യപ്പെട്ടാലും ഒരു മടിയും കാണിക്കാതെ സന്തോഷത്തോടുകൂടി നല്ല വാക്കുകൾ ഈ ശുശ്രൂഷയിൽ കൂടി അച്ഛൻ നമുക്ക് ചുരിഞ്ഞു തരുന്നുണ്ടെന്നുള്ളത് സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ധന്യപാർന്ന ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും അച്ഛന്റെ പ്രസംഗത്തിന് മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 266th ഗീതം, വാ വാ യേശുനാഥ, വാ വാ സ്നേഹനാഥ, ഹാ എൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാ. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തെ ഏറ്റവും അനുതാപത്തോടുകൂടി നമ്മൾ വിളിച്ചു ചേർക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അവിടുന്ന് പ്രവേശിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ മറായപ്പെട്ട് കിടക്കുന്ന അന്ധകാരമായ കാർമേഘങ്ങളെ എൻ്റെ സമഗ്രമായി പിഴുതെറിച്ച് കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവിക നിറവിൽ ഉറപ്പിക്കുകയും ആ നിറവിന്റെ പ്രസന്നതയിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും നയിപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗീതം. ഞങ്ങളുടെ ജീവനും ചൈതന്യവും നിറവുമെല്ലാം അതിൻ്റെയൊക്കെ അടിസ്ഥാനം അവിടുന്നാണെന്നുള്ള ഒരുറപ്പ് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ അർത്ഥവത്താത്ത ഗീതമാണ് ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാം.
പാവായേശുനാഥ
അന്യമല്ല വാവായേശുനാഥ വാവായേശുനാഥ വാവസ്നേഹനാഥ ആയൻ ഹൃദയം തേടിയും സ്നേഹമേ നീ വാവായേശുനാഥ 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 വാവസ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവായേശുനാഥ
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട സന്തോഷത്തിന് വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പ്രധാന ചുമതലക്കാരനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് കെ ജോണച്ചൻ ഏറ്റവും വന്നിരായിരിക്കുന്ന കൊറപ്പിസ്കോപ്പാച്ചന്മാരെ വന്നിയ വൈദിക ശ്രേഷ്ഠരെ കർത്താവിൽ പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ശ്രേഷ്ഠരെ ദൈവ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ നോമ്പിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധ നോമ്പിന്റെ ഈ നാളുകൾ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ അനുഭവമാണ്. ജീവിതത്തിൽ കുറവുകളെ മനസ്സിലാക്കുവാനും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുമായിട്ടുള്ളതായ ഏറ്റവും സുപ്രധാനമായ ഒരു അവസരമായിട്ടാണ് സഭ നോമ്പിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഇത് ആവശ്യമാണെങ്കിലും അതിനെ വീണ്ടും വീണ്ടും ഊന്നി പറയുകയും അതിനായി ശക്തിയോടെ സഭ നമ്മെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതായ നാളുകളാണ് നോമ്പിന്റെ നാളുകൾ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവെ ഈ നിമിഷങ്ങൾ ഞങ്ങളെ ഉപകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ധ്യാനത്തിനും പഠനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദവചനം വിശുദ്ധ പത്രോസിന്റെ രണ്ടാം ലേഖനം 3:9 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഒരിക്കൽ കൂടെ വായിക്കാം. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. പരിശുദ്ധ പത്രോസ് ലീഹായുടെ രണ്ടാം ലേഖനം പ്രത്യേകമായിട്ടും പരിശോധിക്കുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് കാണുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ളതായ ആഹ്വാനമാണ്. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. അങ്ങനെ കർത്താവിനെ പ്രതീക്ഷിക്കാതെ ഇരുന്നതായ ജനതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നോഹയുടെ കാലത്തുണ്ടായ പ്രത്യേകതയും അതേപോലെ തന്നെ അതിനു മുമ്പ് അനുസരിക്കാതിരുന്നതായ മാലാഖമാരെ കുറിച്ചും ലോത്തിന്റെ കാലത്തുണ്ടായതായ പ്രത്യേകത ശിക്ഷയെ കുറിച്ചും ഒക്കെ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരുക്കത്തോടെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനും ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുവാനുമായിട്ടാണ് പ്രത്യേകമുള്ള ആഹ്വാനമാണ് രണ്ടാമത്തെ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് നാം കാണുന്നത്. ഈ ഭാഗത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. യേശു നമ്പുരാൻ ഈ ലോകത്തിൽ നിന്ന് തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് രണ്ട് വാഗ്ദത്തങ്ങൾ നൽകിക്കൊണ്ടാണ് തമ്പുരാൻ ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോകുന്നത്. ഒന്ന്, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും. യോഹന്നാന്റെ സുവിശേഷം 14:16 എന്താ പറയുന്നത്? പിന്നീട് കർത്താവ് പറയുന്നതായ രണ്ടാമത്തെ വാഗ്ദത്തം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാന്റെ സുവിശേഷം തന്നെ 14:3 പറയുന്നു, തന്റെ സ്വർഗാരോഹണ കാലത്തും ഈ വാഗ്ദാനം ഒരിക്കൽ കൂടി തമ്പുരാൻ തന്റെ ശിഷ്യന്മാരെ ഓർപ്പിക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ വാഗ്ദാനം പൂർത്തീകരിച്ചു. എന്നാൽ രണ്ടാമത്തെ വാഗ്ദാനത്തിനായി സഭ ആശയോടെ കാത്തിരിക്കുകയാണ്. അന്നും ഇന്നും സഭ ആശയോടെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ആശയോടെ കാത്തിരുന്നതായ ആദിമ സഭ, ജെറുസലേമിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ പറയുന്നുണ്ട്, അവരുടെ സമ്പത്തൊക്കെയും വിറ്റ് ശിഷ്യന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്നു, അവർ കൂട്ടായ്മ ആചരിച്ചു, എല്ലാം പൊതുവകെ എന്ന് എണ്ണി എപ്പോഴും ദൈവ ശുശ്രൂഷയിലും സങ്കീർത്തനങ്ങളിലും ആരാധനയിലും ദൈവവചന ശുശ്രൂഷയിലും ഉറ്റിരുന്നു. അവർ മറ്റ് ജോലികൾക്കൊന്നും പോയില്ല. കാരണം യേശു തമ്പുരാൻ തന്റെ രണ്ടാമത്തെ വരവ് ഉടനെ ഉണ്ടാകും എന്നുള്ളതായ വലിയൊരു പ്രത്യാശയാണ്. അങ്ങനെ ഇരുന്നതായ സഭ കുറെ കാലം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഭൗതികമായ സമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ടു, ദരിദ്രയായി തീർന്നതായ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ ധർമ്മശേഖരത്തെ കുറിച്ചാണ് പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനത്തിലും റോമ ലേഖനത്തിലും ഒക്കെ പറയുന്നത്. അങ്ങനെ ദരിദ്രയായി തീർന്നു, പലരുടെയും വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പോയി. അവരുടെ അവരക്ഷമരായി. ആ സമയത്ത് കൊണ്ടുവന്നതായ പല വേദവിപരീതങ്ങളിലും അവർ വഴിപ്പെടുവാനായിട്ട് ഇടയായി. ഇങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധനായ പത്രോസ്ലീഹം തന്റെ ആടുകളെ ഓർപ്പിക്കുന്നത്. കർത്താവ് ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതായ ഭാഗം. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. എന്നാൽ കർത്താവ് വരുവാൻ താമസിക്കുന്നതിന്റെ കാരണം എന്താണ്? എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ നൽകുന്നതായ ദീർഘക്ഷമയാണ്. അവൻ ദീർഘക്ഷമയോടെ എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനുള്ളതായ ഒരുക്കമാണ്. കർത്താവിന്റെ ദീർഘക്ഷമയാണ് ഈ താമസം എന്ന് പത്രോസ്ലീഹ ഓർപ്പിക്കുകയാണ്. ഈ ഭാഗത്തു നിന്ന് മൂന്ന് കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, തെറ്റായ അറിവുകൾ, മനുഷ്യന്റെ തെറ്റായ അറിവുകൾ ഉപേക്ഷിക്കുകയും ദൈവത്തിന്റെ അറിവിലേക്ക് വളരുകയും ചെയ്യണം. രണ്ടാമതായിട്ടുള്ളത്, കർത്താവ് തമ്പുരാൻ വീണ്ടും വരും, അത് നിശ്ചയമാണ്. മൂന്നാമതായിട്ട് നാം ഓർത്തിരിക്കേണ്ടതായ കാര്യം, മനുഷ്യന്റെ അനുതാപത്തിനായി ദൈവം കാത്തിരിക്കുന്നു. ഒന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത്, നമ്മുടെ തെറ്റായ അറിവുകൾ ഉപേക്ഷിക്കണം, ദൈവത്തിന്റെ അറിവിലേക്ക് വളരണം. ആദിമസഭയിൽ ഉണ്ടായതായ പ്രത്യേകതയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആദിമസഭയിൽ പ്രത്യേകമായിട്ടും നമ്മളുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. സഭയിൽ കടന്നുകൂടിയതായ പല തെറ്റായ ഉപദേശങ്ങൾ, പല തെറ്റായ കീഴ്വഴക്കങ്ങൾ, ജാതികളുടെ മര്യാദകൾ, ലോകത്തിന്റെ അനുസരിച്ചുള്ളതായ ജീവിതം, ഇവയൊക്കെ സഭയുടെ ആന്തരികമായ ഘടനയ്ക്ക് വ്യത്യാസം വരുത്തുന്നതായിട്ട് അപ്പോസ്തലന്മാരെ കാണുകയാണ്. സത്യവിശ്വാസത്തിന് എതിരാണ്, കർത്താവിന്റെ ഉപദേശത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതായ ജീവിക്കുന്നതായ സഭാമക്കളെ കാണുമ്പോൾ അപ്പോസ്തലന്മാർ നടത്തുന്നതായ ഉപദേശങ്ങളാണ് പലപ്പോഴും ലേഖനങ്ങളിലൂടെ തെളിഞ്ഞു വരുന്നത്. അങ്ങനെ പല ഉപദേശങ്ങളില് പല വേദവിപരീതങ്ങളില് സാൻമാർഗിക മാർഗത്തില് ഒക്കെ നടക്കുന്നതായ സഭാമക്കളെ കാണുമ്പോൾ ആ സഭയുടെ ദൈവത്തിൽ നിന്നുള്ളതായ പ്രത്യാശ നഷ്ടപ്പെട്ട, വിശ്വാസത്തിൽ നിന്ന് വേർപെട്ട മക്കളെ കാണുമ്പോഴാണ് സഭാപിതാക്കന്മാർ അപ്പോസ്തലന്മാർ ഇത് അവരെ ഓർപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിന്റെ ഏതാണ്ട് തുടർച്ചയാണ് ഇന്നത്തെ നമ്മുടെ ജീവിതവും എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ദൈവത്തെ ഭയമില്ലാത്ത അവസ്ഥ, ദൈവത്തോടുള്ളതായ ഭയം ഇല്ലാത്ത, എന്തു കാണിച്ചാലും യാതൊരു കുഴപ്പവുമില്ല എന്ന് വിചാരിക്കുന്നതായ ഒരു ചിന്ത, ആഡംബരങ്ങളിലും ഭൗതിക സുഖങ്ങളിലും പുളച്ചു ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം, ഇത് ആദിമകാലത്തും ഇന്നത്തെ കാലത്തും ഒരേപോലെ അർത്ഥവത്താണ്. ആദിമസഭയിൽ വന്നുകൂടിയത് അങ്ങനെ ആദിമസഭ ഉണ്ടാകുവാനുള്ളതായ പ്രധാനപ്പെട്ട കാരണം കർത്താവ് ഇനി ഉടനെ വരികയില്ല എന്നുള്ളതായ ഒരു ചിന്തയായിരുന്നു. ന്യായവിധിയെ കുറിച്ചുള്ളതായ ആശങ്കയില്ലായ്മ, ന്യായവിധിയെ കുറിച്ച് ഭയമില്ലാത്ത ഒരു അനുഭവം, ആ ഭയമില്ലാത്ത അനുഭവത്തിലാണ് ഇത് അവരുടെ ഇടയിൽ വളരുവാനായിട്ട് ഇടയായത്. അവർക്കുണ്ടായതായ ഒരു പ്രത്യേക അറിവാണ്. കാരണം കുറെ നാളുകൾ കഴിഞ്ഞു കർത്താവ് വരും വരും, ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് ഓരോ ദിവസവും വിചാരിക്കുകയാണ്. എന്നാൽ കർത്താവ് വരുന്നില്ല. അതുകൊണ്ട് കുറെ കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഇനിയും കർത്താവ് വരുവാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ വളരെ തെറ്റായ ഒരു കാര്യമാണ്, ഇനി നമുക്ക് നമ്മുടെ മുൻ മര്യാദ അനുസരിച്ച്, അതായത് ജാതികളുടെ മര്യാദ അനുസരിച്ച്, അവർ നേരത്തെ ജാതികളായിരുന്നു, അവരുടെ പഴയ രീതിയിലേക്ക് തിരികെ പോകുവാനായിട്ട് തുടങ്ങുന്നതായ അവസരത്തിൽ, അല്ലെങ്കിൽ ആ ഒരു അറിവിന്റെ പശ്ചാത്തലത്തിലാണ് അവർ ഇങ്ങനെ തിരിയുവാനായിട്ട് ഇടയാകുന്നത്. അതൊരു തരത്തിലുള്ളതായ അറിവായിരുന്നു. എന്നാൽ ഇവിടെ നാം അറിയേണ്ടതായ കാര്യം, പത്രോസ് ലീഹ പ്രത്യേകമായിട്ടും ഓർത്തിക്കുന്നതായ കാര്യം, മനുഷ്യന്റെ അറിവും ദൈവത്തിന്റെ അറിവും, മനുഷ്യന്റെ ചിന്തയും ദൈവത്തിന്റെ ചിന്തയും വളരെ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. മനുഷ്യൻ ഒന്ന് ചിന്തിക്കുന്നു, ദൈവം മറ്റൊന്ന് ചിന്തിക്കുന്നു. പത്രോസ് ലീഹ ഓർത്തിക്കുന്നതായ കാര്യം ഇവിടെ 1 പത്രോസ് 3:8 ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്, കർത്താവിന്റെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ആകുന്നു എന്ന് ഓർപ്പിക്കുന്നു. സങ്കീർത്തനത്തിന്റെ ഒരു ഉദ്ധരണിയാണ് അത്. സങ്കീർത്തനം 90-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിന്റെ ഒരു ഉദ്ധരണിയാണത്. കർത്താവിന്റെ ഒരു ദിവസം 1000 ദിവസം പോലെയും 1000 ദിവസം ഒരു സംവത്സരം പോലെയും ഇരിക്കുന്നു എന്നുള്ളതായ ചിന്ത, അത് നമ്മൾ ഓർക്കുക. പലപ്പോഴും നമ്മളുടെ മാനുഷികമായ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ദാനങ്ങളെ, ദൈവത്തിന്റെ പദ്ധതികളെ സംശീകരിക്കുവാനായിട്ട് നാം സംശീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒന്നിനും ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അബ്രഹാമിന് ഞാൻ കാണിക്കാതിരിക്കുന്നതായ ദേശത്തേക്ക് നീ പോവുക എന്ന് പറയുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതേപോലെ അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ ഏകജാതനെ മോറിയ മലയിലേക്ക് കൊണ്ടുപോയി അവിടെ യാഗം കഴിക്കുക എന്ന് പറയുമ്പോൾ അബ്രഹാമിനെ കുറിച്ച്, ഇസഹാക്കിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പ തീയും വിറകും ഉണ്ട്, എന്നാൽ യാഗത്തിനുള്ളതായ കുഞ്ഞാടെവിടെ എന്ന് ചോദിക്കുമ്പോൾ ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറയുവാൻ തക്കവണ്ണം അബ്രഹാമിന്റെ ദൈവത്തിന്റെ ആലോചന അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫിനെ പട്ടക്കുഴിയിൽ നിന്നും കയറ്റുകയും അവസാനം തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ജോസഫ് പറയുന്നതായ ഒരു കാര്യമുണ്ട്. താൻ എന്നെ ഇവിടെ വിട്ടത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ആകെ വിഷമിച്ചിരിക്കുന്നതായ തന്റെ സഹോദരന് തങ്ങളുടെ സഹോദരന്റെ മുമ്പിൽ ഇതകർത്തവ്യ മൂഢരായി വന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ ശിരസ്കരായി നിൽക്കുമ്പോൾ ജോസഫ് അവരോട് പറയുന്നതായ കാര്യമാണ്, നിങ്ങൾ എന്നെ വിറ്റതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ അയച്ചതാകുന്നു. ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് ജോസഫിന് നല്ല ബോധമുണ്ടായിരുന്നു. നമുക്കും ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം മനുഷ്യന്റെ നിയമവും ദൈവത്തിന്റെ നിയമവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആത്മീയന് മാത്രമേ ദൈവത്തിന്റെ വഴികളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 1 Corinthians 2:13-16 വരെയുള്ളതായ വാക്യങ്ങൾ ആത്മീയന് മാത്രമേ വിവേചന ശക്തിയുള്ളൂ എന്ന് പൗലോസ് ശ്ലീഹ ആർപ്പിക്കുന്നുണ്ട്. യേശു തമ്പുരാന്റെ കൂടെ വസിച്ചതായ ശിഷ്യന്മാർ പോലും ചോദിക്കുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വഴി പഠിപ്പിച്ചു തരണമേ എന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നു. അവർക്ക് പോലും ദൈവത്തിന്റെ വഴി അറിയുവാനായിട്ട് കഴിയുന്നില്ല. മനുഷ്യൻ പറയുന്നു പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന്. എന്നാൽ ദൈവം പറയുന്നു നിന്റെ ഒരു ചെകുത്തെ തടിക്കുന്നവന് മറ്റേത് കൂടെ കാണിച്ചു കൊടുക്കുക. മനുഷ്യൻ പറയുന്നു നല്ലവരായിരിക്കട്ടെ നിങ്ങളുടെ സ്നേഹിത. എന്നാൽ ദൈവം പറയുന്നു പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക എന്ന്. മനുഷ്യൻ പറയുന്നു ശിക്ഷ നീതിയോടുകൂടിയതായിരിക്കണം. നമ്മൾ കോടതിയിൽ നടക്കുന്നതായ വാദത്തിലൊക്കെ എല്ലാം പറയുന്നത് നീതിയോടുകൂടിയുള്ളതായ ശിക്ഷ കൊടുക്കണം. എന്നാൽ കർത്താവിന്റെ കോടതിയിൽ നീതിയോടുകൂടിയതായ ശിക്ഷയില്ല, അവിടെ കരുണയോടുകൂടിയ ശിക്ഷയാണ് കർത്താവിന്റെ കോടതിയിലുള്ളത്. മനുഷ്യന്റെ ഇഷ്ടം, മനുഷ്യന്റെ സ്നേഹം തനിക്ക് നഷ്ടം വരാത്ത ഇടങ്ങളിൽ വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തനിക്ക് എപ്പോൾ നഷ്ടം വരുമെന്ന് തോന്നുന്നു അപ്പോൾ അവർ ബാക്കൗട്ട് ചെയ്യും. എന്നാൽ ദൈവസ്നേഹം അങ്ങനെയായിരുന്നില്ല. താൻ ഇല്ലാതെ ആയിത്തീരുന്നത് വരെയാണ് ദൈവത്തിന്റെ സ്നേഹം. കുരിശിലെ മരണത്തോളമാണ് ദൈവത്തിന്റെ സ്നേഹം. ഒരു സാധാരണ മനുഷ്യൻ അവന്റെ നിലയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഭാവത്തിലേക്ക്, ക്രിസ്തുവെന്ന തലയിലേക്ക് തലയോളം വളരുവാനായിട്ട് സാധിക്കില്ല. ദൈവത്തിന്റെ ഭാവത്തിലേക്ക് വളർന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭാവത്തിലേക്ക് വളരുവാനും ഇടയാവുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ അറിവിലേക്ക് വളരണം. ദൈവത്തിന്റെ അറിവിലേക്ക് വളർന്ന് ദൈവത്തിന്റെ മനസ്സ് നമ്മുടെ മനസ്സായിട്ട് തീരണം. ആ ഭാവത്തെ നേടിയെടുക്കുവാൻ നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കണം, കണ്ണുകളെ തുറക്കണം. പലപ്പോഴും വേദപുസ്തകത്തിൽ പല സന്ദർഭങ്ങളിലും പറയുന്നതാണ് അവരുടെ ഹൃദയത്തെ തുറന്നു കൊടുത്ത. അപ്പോസ്തല പ്രവൃത്തി 16:14 പറയുന്നു, അവിടെ ലിദിയായുടെ ഹൃദയം തുറന്നു എന്ന് പറയുന്നു. ദൈവം ലിദിയായുടെ ഹൃദയം തുറന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ കണ്ണുകളെ തുറക്കുന്നതായ അവസ്ഥയുണ്ട്. ഒന്നും കാണാതെ, വെള്ളം കാണാതെ മരുഭൂമിയിലേക്ക് നടന്നു പോയതായ, അലഞ്ഞു തിരിഞ്ഞതായ ഹാഗാറിന്റെ കണ്ണുകളെ തുറക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. 21:19. അതേപോലെ അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നതായിട്ട് ഗ്ലൂക്കോസിന്റെ സുവിശേഷം 24:11 നാം കാണുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ കാതുകളെ തുളയ്ക്കണം. 40:6 പറയുകയാണ്. അതുപോലെ മനസ്സ് നിർമ്മലമായിരിക്കണം. ഇങ്ങനെയുള്ളതായ അവസരത്തിലാണ് ദൈവത്തിന്റെ ചിന്ത നമ്മുടെ ചിന്തയുമായി സംയോജിക്കുന്നത്, ആ അറിവിലേക്ക് നാം വളരുന്നത്, ദൈവത്തിന്റെ ഭാവത്തിലേക്ക് നാം ഉയരുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ അവന് ഈ നേരിട്ടതായ പ്രയാസങ്ങളെ കുറിച്ച് ഒന്നും മനസ്സിലാകാതിരുന്നതായ അവസരത്തിൽ ദുഷ്ടന്മാർ വളരെ തനപോലെ തളിർക്കുന്നതായ സൗഖ്യം കണ്ട്, അവരുടെ സൗഖ്യം കണ്ടിട്ട് മനമുരുകിയതായ സങ്കീർത്തനക്കാരൻ ചെയ്തതുപോലെ നമുക്കും ദൈവത്തിന്റെ മന്ദിരത്തിലേക്ക് കടന്നുചെല്ല. അവിടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കുകയും നമ്മുടെ ബോധത്തിന് പ്രകാശമുണ്ടാവുകയും ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കുകയും ചിന്തകൾക്ക് നൈർമല്യമുണ്ടാവുകയും കാഴ്ചയ്ക്ക് വ്യക്തതയുണ്ടാവുകയും കേൾവിക്ക് വിവേചനമുണ്ടാവുകയും ചെയ്യും. അതോടെ നമ്മുടെ ആണത്വത്തിന് തന്നെ ഒരു മാറ്റമുണ്ടാകും. നിഗമനങ്ങളിലും തീരുമാനങ്ങളിലും വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുക. ഈ നോമ്പിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്, ദൈവത്തോട് കൂടെ ഇരിക്കുക. ദൈവത്തിന്റെ ആലോചനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുക, നീട്ടിക്കൊടുക്കുക. ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരും. 73 സംഖ്യ 13 വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെല്ലുക, അവിടെ നമുക്ക് വേണ്ടുന്നതായ ആലോചന പറഞ്ഞു തരും. നാമതായിട്ട് ഞാൻ ഓർപ്പിച്ചതായ കാര്യം, നമ്മുടെ തെറ്റായ അറിവുകൾ ഉപേക്ഷിക്കുക, ദൈവത്തിന്റെ അറിവിലേക്ക് നാം വളരുക. രണ്ടാമതായിട്ട് ഇവിടെ പത്രോസ്ലിഹ ഉദ്ദേശിക്കുന്നതായ കാര്യം, കർത്താവ് രണ്ടാമത് വരും, അത് നിശ്ചയമാണ്. ആദിമസഭയിൽ ചിലർ കർത്താവ് വരികയില്ല എന്ന് ആദിമസഭയിലെ ചിലരൊക്കെ വിചാരിച്ചു. അതുകൊണ്ടവർ തങ്ങൾക്ക് ഇഷ്ടമായ വഴിയിലൂടെ നടക്കുവാനായിട്ട് ഇടയായി. ഇന്ന് ആധുനിക മനുഷ്യന്റെ ജീവിത സരണികൾ പരിശോധിച്ചാൽ അത് എത്രമാത്രം മോശപരമാണ് എന്നുള്ളതായ കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം മനുഷ്യന് ന്യായവിധിയെക്കുറിച്ച്, മരണത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ യാതൊരു തരത്തിലുള്ളതായ ബോധവുമില്ലാത്ത ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് നാം കടന്നിരിക്കുന്നത്. ഒരു തരത്തിലുള്ളതായ എപ്പിക്യൂറിയൻ ചിന്താഗതി, തിന്നുക കുടിക്കുക ആനന്ദിക്കുക, ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ തരം താണിരിക്കുകയാണ്. പലപ്പോഴും ഈ അടുത്ത കാലത്ത് എന്റെ ജീവിതത്തിൽ എനിക്കറിയാവുന്ന ഒരാളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് വളരെ ചുരുക്കമായിട്ട് പറഞ്ഞോളാം. കഴിഞ്ഞ 17 വർഷം 18 വർഷമായിട്ട് തമ്മിൽ മിണ്ടാതിരുന്നതായ അയൽപക്കക്കാർ, ഇതിനിടയ്ക്ക് ഒരാൾ 6-7 വർഷം മുമ്പ് നടക്കാനാവാതെ ഭവനത്തിനുള്ളിൽ തന്നെ ഇരിക്കേണ്ടതായ അവസ്ഥയിലെത്തി. രണ്ടാമത്തെയാൾ ഇതൊക്കെ കണ്ടിട്ടും ആദ്യത്തെ ആളിന്റെ അടുക്കലേക്ക് പോവുകയോ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ രണ്ടാമത്തെ ആൾക്ക് ഈ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് ക്യാൻസർ രോഗം പിടിപെടുകയും നട്ടലിനാണ് പിടിപെട്ടത്. അദ്ദേഹത്തിന് ഇരിക്കുവാനോ നിൽക്കുവാനോ കിടക്കുവാനോ ഒന്നും ഒക്കാത്തതായ വലിയ വിഷമകരമായ അവസ്ഥ. ICU കിടക്കുകയാണ്. ICU കിടക്കുമ്പോൾ ഒന്നാമത്തെ ആളിന്റെ സഹോദരി രണ്ടാമത്തെ ആളെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. ഹോസ്പിറ്റലിൽ ICU കിടക്കുമ്പോൾ ICU വാതിൽക്കൾ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ ഈ രണ്ടാമത്തെ ആൾ വളരെ വലിയ വായിൽ നിലവിളിച്ച് കരയുകയാണ് ഈ സഹോദരിയെ കണ്ടുകൊണ്ട്. കാരണം അവരുടെ സഹോദരനോട് സംസാരിക്കുവാനായിട്ട് നിരപ്പാകുവാനായിട്ട് ഈ രണ്ടാമത്തെ ആൾക്ക് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം മരിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. മരണത്തിന് മുമ്പ് ഈ തന്റെ സഹോദരനുമായി തന്റെ അയൽപക്കക്കാരനുമായിട്ട് നിരപ്പാകണം എന്നുള്ളതായ അവനെ ഞാൻ പോയി കണ്ടില്ല, അവൻ രോഗിയായിരുന്നു അവനെ കണ്ടില്ല, അവനോട് ഞാൻ തെറ്റ് ചെയ്തു, അത് ഞാൻ ക്ഷമ ചോദിച്ചില്ല തുടങ്ങിയതായ ആകുലതകൾ അദ്ദേഹത്തെ അലട്ടുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പരിസരം മറക്കുകയാണ്. പരിസരം തന്നെ മറന്ന് വളരെ വലിയ വായിൽ നിലവിളിക്കുന്നതായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ, അത് ഇത് കഥയല്ല, ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. മരണത്തെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ മനുഷ്യന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് അനുതാപം. ഇന്ന് നമുക്കില്ലാത്തതായ ഒരു കാര്യം ഇതാണ്, മരണത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല, ന്യായവിധിയെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല. കർത്താവ് രണ്ടാമത് വരും, അന്ന് ന്യായവിധി ഉണ്ടാകും എന്നുള്ളതായ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ബറൂക്കിൽ യാക്കോബ് പറയുന്നു, കർത്താവ് 2 പ്രാവശ്യം ഈ ലോകത്തിലേക്ക് വന്നു. ഒന്ന്, ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ദൈവം താണിറങ്ങി വന്നു. രണ്ടാമതായിട്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു തമ്പുരാൻ ലോകത്തിലേക്ക് താണിറങ്ങി വന്നു. ഇനി ഒരു പ്രാവശ്യം കൂടെ വരും, അത് ലോകത്തെ ന്യായം വിധിക്കുവാനായിട്ടാണ്. അന്ന് ഇടത്തു ഭാഗത്തുള്ളവരെയും വലതു ഭാഗത്തുള്ളവരെയും തമ്മിൽ വേർതിരിക്കും. ഇടത് ഭാഗത്തുള്ളവരെ നിത്യാഗ്നിയിലേക്കും വലത് ഭാഗത്തുള്ളവരെ നിത്യജീവനിലേക്കും നയിക്കുന്നു. ആ നിത്യജീവനിലേക്കുള്ളതായ ആ ദിവസത്തെ കുറിച്ച് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകുന്നു. ശ്രോത്രിയ അതാണ് ഓർപ്പിക്കുന്നത്. ശ്രോത്രിയ ഓർപ്പിക്കുന്നു, അഹങ്കരിച്ച മാലാഖമാർക്ക് വന്ന വീഴ്ചയും ലോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും ഉണ്ടായ നാശവും യജമാനെ നേർവഴിക്ക് നടത്തുവാൻ പ്രേരിപ്പിച്ച ബില്ലയാമിന്റെ കഴുതയും ഒക്കെ നമ്മോട് സംസാരിക്കുന്നതായി അപ്പോസ്തലൻ നമ്മോട് ഓർപ്പിക്കുകയാണ്. അനീതി പ്രവർത്തിക്കുന്ന ഏവന്യമെതിരുമായി ദൈവകോപം ചരതിച്ചു വെച്ചിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 1:18 നമ്മെ ഓർപ്പിക്കുകയാണ്. നീ എത്ര മഹാനായാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടു വെച്ചാലും അവിടെ നിന്നെ ഇറക്കുമെന്ന് അവധിയാവും നമ്മെ ഓർപ്പിക്കുക. ചൂരകൂടെ കത്തുന്നതായ ചൂള പോലെ കത്തുന്നതായ ഒരു ദിവസം വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമി വെന്തുരുകും, അതിലുള്ള സകലവും നശിച്ചു പോകുമെന്ന് മലാഖി പ്രവചനവും ശ്രൈസ്ലിഹായും നമ്മെ ആർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ന്യായവിധിക്കായി വരുന്നു എന്നുള്ളതായ കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ അത് നമ്മെ ഓർപ്പിക്കട്ടെ. മൂന്നാമതായിട്ട് ദൈവം മനുഷ്യന്റെ അനുതാപത്തിനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ ഒരു സുഹൃത്ത്, അടുത്ത സുഹൃത്ത്, 1 ക്ലാസ് മുതൽ 10 ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചതായ ഒരു വളരെ നല്ല സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നുള്ളതായ ഒരു പച്ചെറുപ്പക്കാരൻ. അവൻ 25 വയസ്സായപ്പോഴേക്കും ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് ബോംബെയിലേക്ക് പോയി. അവിടെ ചെന്ന് 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ അവൻ മിസ്സിംഗ് ആയി. ഏക മകനാണ് വീട്ടിൽ, 2 സഹോദരിമാരാണ്. സഹോദരിമാരെയൊക്കെ കല്യാണം കഴിച്ചു വിട്ടു, അപ്പനും അമ്മയും മാത്രം വീട്ടിൽ. വളരെ വർഷം അവനെ തിരക്കി അവന്റെ മാതാപിതാക്കൾ വളരെ ആകുലതയോടെ ജീവിച്ചു. അവൻ ഇന്ന് വരും നാളെ വരുമെന്ന് വിചാരിച്ചു. ഞാൻ 6-7 വർഷം കഴിഞ്ഞപ്പോൾ അവന്റെ ഭവനത്തിലേക്ക് കടന്നു. അപ്പോഴേക്കും അവന്റെ അപ്പൻ രോഗിയായി കിടപ്പിലായി. അപ്പോഴും എന്റെ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്റെ മകൻ തിരികെ വരും. അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ഇതാണ്. വർഷങ്ങൾ കാത്തിരുന്നാലും എന്റെ മക്കൾ എന്റെ അരികിലേക്ക് തിരികെ വരും എന്നുള്ളതായ വലിയ ഒരു പ്രത്യാശയാണ് ദൈവത്തിനുള്ളത്. ഇവിടെ അപ്പോസ്തലൻ ആവർത്തിക്കുന്നതായ വാക്ക് ദീർഘക്ഷമ എന്നാണ്. ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു എന്നാണ്. അതിന് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതായ വാക്ക് മാക്രോസ്തേയ എന്നാണ്. അതിന് ഗ്രീക്കില് അതിന് വളരെ വലിയ അർത്ഥമാണ് ഉള്ളത്. ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാവുന്ന നരകയാതനയിൽ നിന്നും ഒരു പട്ടാളക്കാരൻ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിനെ കുറിച്ചും നടുക്കടലിൽ ദിശയറിയാതെ ഒരു മനുഷ്യൻ കരയെ നോക്കി ലക്ഷ്യമാക്കി നീന്തുന്നതായ ഒരു മനുഷ്യനെ കുറിച്ചും ഒക്കെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്ര ഡിസ്റ്റന്റ് ആയിട്ടുള്ളതായ ഒരു ഹോപ്പ്, ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി കർത്താവ് ഇരിക്കുകയാണ്. അവിടെയാണ് അപ്പോസ്തലൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, ദീർഘക്ഷമ. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് വളരെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ആഴം ആണ് കർത്താവിന്റെ വരവ്, രണ്ടാമത് വരുന്നതായ വരവ് താമസിക്കുന്നത് എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യന് കർത്താവിന്റെ വരവിന്റെ ദൈർഘ്യത്തെ കുറിച്ച് അളക്കുവാനായിട്ട് കഴിയുകയില്ല. അത് അവന്റെ മനസ്സിന്റെ ചിന്തകൾക്ക്, അവന്റെ റീസണ് എംപിരിക്കൽ നോളജിന് അപ്രാപ്യമാണ്, ഇൻകോംപ്രിഹെൻസിബിൾ ആണ് ദൈവം എന്ന് എപ്പോഴും ഓർത്തിരിക്കുക. മനുഷ്യന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നവനല്ല. അതിന്റെ അർത്ഥം ദൈവം കോപിക്കുകയില്ല എന്നല്ല, ദൈവം കോപിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ റഫറൻസിന് വേണ്ടിയിട്ട് പറയുകയാണ്, പ്രഭാത പുസ്തകം 34:6-7 വാക്യങ്ങള്, നഹൂം പ്രവചനം 1 1:2-3 വാക്യങ്ങള് ഒക്കെ അവിടെ കർത്താവിന്റെ ദീർഘക്ഷമയെ കുറിച്ച് ഓർപ്പിക്കുകയാണ്. ഹോലോസ് ലീഹായി ഓർപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 2:4-5 വാക്യങ്ങൾ വീണ്ടും ഹോലോസ് ലീഹ ഓർപ്പിക്കുന്നതായ കാര്യമുണ്ട്. പാപം പെരുകിയെടുത്ത് ദൈവകൃപയും വർദ്ധിച്ചു. അതിനർത്ഥം പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളുമല്ല. റോമർക്കെഴുതിയ ലേഖനം 5:20-6:1 വരെയുള്ളതായ വാക്യങ്ങളിൽ അത് ആർത്തിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്നെണ്ണി കണ്ണുനീരിനും അനുതാപത്തിനുമായി നമ്മെ തന്നെ വേർതിരിക്കാം. ഈ നോമ്പിന്റെ ദിവസം ആത്മതപനത്തിനും മനസാന്തരത്തിനും വിശുദ്ധീകരണത്തിനുമായി പ്രത്യേകമായിട്ട് വേർതിരിക്കുന്ന ഒരുക്കത്തിന്റെ കാലമാണ്. ആ കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ നാളുകൾ ഉള്ളിലുള്ള തെറ്റായ ധാരണകളെ നമുക്ക് മാറ്റാം, ഒരുക്കത്തോടെ ജീവിക്കാം. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഒരു കള്ളനെ പോലെ അവൻ മേഘങ്ങളിൽ വരും എന്നുള്ളതായ വലിയ വാഗ്ദാനം ഓർക്കുക. അത് നിവർത്തിക്കപ്പെടും, ഒരു കാലത്തും നിവർത്തിക്കപ്പെടാതെ ഇരിക്കുകയില്ല. അവൻ അവന്റെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതായ ന്യായവിധിയുടെ ദിവസം വരും. അന്ന് ബുദ്ധിയുള്ള കന്യകമാരെ പോലെ എത്തുന്ന ദീപകക്ഷികളുമായി ഉണർന്നിരുന്ന അവനെ എതിരേൽക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചത്. ഒന്നാമതായിട്ട് നമ്മുടെ തെറ്റായ ധാരണകളെയൊക്കെ മാറ്റണം, ഒരു പൊളിച്ചെഴുത്ത് ജീവിതത്തിൽ ആവശ്യമാണ്. രണ്ടാമതായിട്ട് കർത്താവ് വരുമെന്നുള്ളത് നിശ്ചയമാണ്. മൂന്നാമതായിട്ട് കർത്താവ് വരാൻ താമസിക്കുന്നത് മനുഷ്യന്റെ അനുതാപത്തിന് വേണ്ടി ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കും. അതുകൊണ്ട് ആ ദീർഘക്ഷമയെ നമ്മൾ ഒരിക്കലും അവഗണിക്കാതെ മാനസാന്തരത്തിന്റെ ആത്മതപനത്തിന്റെ നാളുകളാക്കി തീർക്കുവാൻ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ പത്രോസ് ലേഖനത്തിലെ രണ്ടാം ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 9 വാക്യത്തെ ആസ്പദമാക്കി പ്രിയപ്പെട്ട സന്തോഷത്തിന് നൽകിയ പ്രസംഗം വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്തയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് മനുഷ്യൻ എക്കാലത്ത് ഏറ്റവും കൂടുതൽ ആകുലതയോട് ആശങ്കയോട് ഉത്കണ്ഠയോടെ നോക്കി നിൽക്കുന്ന നോക്കിക്കാണുന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലേക്കുള്ള വിശദാംശങ്ങളിലേക്കാണ് അച്ഛനെ നമ്മുടെ ശ്രദ്ധയെ ചെലുത്തിയത് എന്നുള്ളത് സംശയമൊന്നുമില്ല. അച്ഛനത് പറയുകയുണ്ടായി, ആദ്യകാലങ്ങളിൽ തമ്പുരാൻ വരും, പെട്ടെന്ന് തന്നെ വരും എന്നുള്ളൊരു ചിന്തയോടുകൂടി മനുഷ്യൻ ജീവിച്ചിരുന്നെങ്കിലും പിന്നീട് ആ ചിന്തകൾക്കൊക്കെ ഒരു ഒരു സംശയാസ്പദമായ തലങ്ങളിൽ കൂടി മനുഷ്യൻ വീക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ് പത്രോസ് ലീഹ ഈ ലേഖനം മനുഷ്യന്റെ ബോധ്യമാവുന്ന വിധത്തിൽ എഴുതുന്നത്. അച്ഛൻ വളരെ വിശദമായിട്ട് വളരെ നല്ല രീതിയിൽ അച്ഛൻ പഠിച്ച് വളരെ ഭംഗിയായിട്ട് അച്ഛൻ അതിന്റെ തലത്തിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മനുഷ്യന്റെ ദിനങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടും ഈ ദൈവത്തിന്റെ ദിനങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാടും തമ്മിലുള്ള വിരുദ്ധത, വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യമാണ് ശരിക്കും ഈ ഒരു ആശയത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത്. കാരണം ദൈവത്തിന്റെ, നമ്മുടെ ദിനങ്ങളും ദൈവത്തിന്റെ ദിനങ്ങളും. അച്ഛൻ വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളെ പറ്റി നമ്മളെ ബോധ്യപ്പെടുത്തിയുണ്ടായി. ഇതിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കേണ്ട സംഗതി, ഈ ദൈവത്തിന്റെ പദ്ധതിയോട് മനുഷ്യന്റെ ബുദ്ധിയെ കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന അപാകതയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സംശയങ്ങളിലേക്ക് നമ്മളെ പലപ്പോഴും നയിക്കുന്നത്. ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, ആ പദ്ധതിയോടുള്ള മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ ബുദ്ധി നമ്മൾ ഇന്ന ദിവസം ഇന്ന കാലയളവ് എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ പരിമിതമായ ആ പരിമിതമായ അറിവിനോട് കൂട്ടിച്ചേർക്കുമ്പോഴുണ്ടാവും. അച്ഛനെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു, അങ്ങനെയുള്ള അല്പമായ അറിവുകളെ പൊളിച്ചെഴുതി അതിനപ്പുറമായ ഒരു തലങ്ങളിലേക്ക് ഉയരണം. അത് ഉയരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും അച്ഛൻ നമ്മളെ ബോധ്യപ്പെടുത്തിയുണ്ടായി. ആ ഒരു ആത്മീയ അറിവിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ്. ആ ഒരു അറിവിലേക്ക് വളർന്നത് കൊണ്ടാണ് പത്രോസ്ലിയായ്ക്ക് ഈ തലത്തിൽ അല്ല കൂടെ നടന്ന പത്രോസ്ലിയായ്ക്ക് സംശയം തോന്നാതെ വളരെ വ്യക്തമായിട്ട് ലോകം മുഴുവൻ മനസ്സിലാക്കേണ്ട തലത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തി തന്നത്. പ്രത്യേകിച്ച് അച്ഛൻ ഉറപ്പിച്ചതുപോലെ ഒരു പദം വളരെ ശ്രദ്ധേയമാണ്. 9 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആരും നശിച്ചു പോകാതെ, അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി. ആരും നശിച്ചു പോകാതെ, അതാണ് ദൈവത്തിന്റെ ഡ്രീം, സമ്പ്രാന്റെ സ്വപ്നം അതാണ്. ദൈവം ഒരു ദൈവത്തിന്റെ സൃഷ്ടി ഒന്നും നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യനും നന്മയിലേക്ക് വളരണം. അത് പക്ഷേ അതിനുള്ള അവസരമായിട്ട് അച്ഛൻ പറഞ്ഞ് ദീർഘക്ഷമയോട് തമ്പുരാൻ കാത്തിരിക്കുന്നത്, ആ ഒരു കാത്തിരിപ്പാണ് തമ്പുരാന്റെ. അപ്പം ലോക കർത്താവ് വരുന്നത് നോക്കി നമ്മൾ ജീവിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ മാനസാന്തരം ലക്ഷ്യമാക്കിക്കൊണ്ട് ഏത് സമയത്തും തമ്പുരാൻ വരുമ്പോൾ ആ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം നമ്മുടെ അന്ത്യത്തെ ഓർത്ത്. അതുകൊണ്ടാണ് സങ്കീർത്തകാരൻ പറയുന്നുണ്ടല്ലോ, കർത്താവ് എന്റെ അവസാനം അതൊന്നും തന്നെ ഓർപ്പിക്കണമേ. ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നോമ്പില് ഏത് സമയത്ത് ഭൂമിയിൽ വേർപ്പെട്ടു പോയാലും തമ്പുരാന്റെ സന്നിധിയിൽ എത്തിച്ചേരത്തക്കവണ്ണമുള്ള ജീവിത വിശുദ്ധിയിലേക്ക് പ്രവേശിപ്പാൻ ഇടയാകണമെന്നുള്ള പ്രാർത്ഥനയാകട്ടെ നമ്മുടെ ഈ ഒരു ജീവിതം. അങ്ങനെ നല്ലൊരു തലങ്ങളിലേക്ക്, ഒരു വളരെ ആഴമായ ഒരു അവബോധത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ചെലുത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമേ, അച്ഛന്റെ നല്ല ചിന്തകൾ പകർന്നിറണമേ എന്നുള്ള വിനയപൂർവ്വം അച്ഛനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നു. ഇന്ന് ഒരു സർജറി നടക്കുന്ന രാജിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ കിഡ്നി ഡിസീസ് ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന സാറയെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ തോമസ് എന്ന് പറയുന്ന സുഖനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നാട്ടില് 29 വയസ്സുള്ള ഒരു സ്ത്രീ ഉദരത്തിൽ ക്യാൻസർ ബാധിച്ച് വളരെ പ്രയാസം അനുഭവിക്കുന്നു. അപ്രിയപ്പെട്ട സഹോദരിയെ ദൈവസന്നിധിയിൽ ഓർക്കുകയും സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം ഐസക്കിനെ, ഹാർട്ട് ഡിസീസ് ബാധിച്ചിരിക്കുന്ന ഐസക്കിനെ ദൈവസന്നിധിയിൽ കൃത്യമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സേല, കുഞ്ഞ് എന്നിവരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സാറാമ്മ, സാറ, ജോൺ മാത്യു, തോമസ് ഫിലിപ്പ്, കുഞ്ഞുമോൾ, പാപ്പച്ചൻ ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെയും കരുണാസമ്പന്നനായ, ആശ്വസിപ്പിക്കുന്ന, സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ ബലമുള്ള ഭുജങ്ങളിൽ സമർപ്പിക്കുകയും അവരുടെ ബലത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് നോമ്പിന്റെ ഒരു അനുതാപ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. വലിയ നോമ്പ് നമസ്കാരത്തിന്റെ ബുധനാഴ്ച പ്രഭാത നമസ്കാരത്തിന്റെ അവസാന ഭാഗം, ശീഖാനാഥ ശിഷ്ടം മറന്ന നോമ്പേറ്റാൻ എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥന പുസ്തകത്തിൽ നമസ്കാര ക്രമത്തിലെ 114 പേജ്.
ശീഹാനാഥ ശിഷ്ടന്മാർദൻ നോമ്പേറ്റോനേ പ്രാർത്ഥന നോമ്പ നിവേത്തിവരിൽ കൃപദോദേണം പാതൃ സ്നേഹം വിട്ടനെന്തിൻ നീ നോമ്പേൽപ്പൂ ആരുണ്യം താൻ കർത്താവിൻ നോമ്പെന്നോർക്കേണോ േടിൻ പാലിൻ കാരുണ്യത്തെ തരവാങ്ങാരേ ദീനന്മാരെ നൽകുന്നോനെ നിന്നേക്കായവിൻ സഹജൻ ആരിൽ കാരുണ്യം നാം കാട്ടിയിടേണം കാരുണ്യം കാട്ടായിൽ ധർമ്മം തിരിച്ചിടും സമ്പത്താകെ പങ്കിട്ടിടാൻ ദൈവത്താലേ കാര്യക്കാരായി നിമിതരാണി സമ്പന്നന്മാർ ശ്രദ്ധൻ മോശ നിബിതൻ നോമ്പേറ്റോന അമ്മീഹ പ്രാർത്ഥന കേട്ടി ആത്മാക്കളിൽ അൻപുണ്ടാകേണം.
ോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, വീണ്ടും ദൈവസന്നിധിയിലെ ശിരസ്ഥല സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തമ്പുരാനെ ഞങ്ങളുടെ പേരോർത്തവരും പ്രത്യേകിച്ച് ഓർക്കാതെ ഞങ്ങളുടെ മനസ്സിലുള്ളവരുമായ ആളുകളെയൊക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നു. അനുഗ്രഹീതമായ ബുധനാഴ്ച ദിവസം പ്രത്യേകമായി പരിശുദ്ധമായ നോമ്പിൽ ഞങ്ങളെ തന്നെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സ്വയം താഴ്ത്തി കരുണയ്ക്കായിട്ട് ഒരുക്കുന്ന ഈ നിമിഷങ്ങളില് അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് വേണ്ടി കരുണയോടെ കണ്ണുനീരോടെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കുറവുകളൊന്നും ഓർക്കാതെ അപേക്ഷകളെ കേൾക്കുവാൻ തക്കവണ്ണത്തിന് മനസ്സിലാണമേ. ഈ ലോകത്തിൽ എല്ലാവരും കൈവിട്ട് കഴിഞ്ഞാലും ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ആകെയുള്ള വഴി അവിടുന്ന് മാത്രമേ ഉള്ളൂ എന്ന് പരിപൂർണ ബോധ്യമുണ്ട്. അവർ ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ഏറ്റവും വിനയപ്പെട്ടവരായി എളിമപ്പെട്ടവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. തമ്പുരാനെ കൂടെ കരുണ കൂടെ ഉണ്ടാകണമേ. അവിടുത്തെ സ്പർശനം ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആ സ്പർശനവും ആ കരുണയാണല്ലോ ഞങ്ങളുടെ കുറവുകളെ സ്വയം മനസ്സിലാക്കുകയും ആ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറ്റവും താഴ്മയോട് അങ്ങനെ സമീപിപ്പാൻ കൊണ്ടടയാക്കി തീർക്കുന്നത്. ഈ പരിശുദ്ധമായ നോമ്പിൽ ഞങ്ങളെ തന്നെ താഴ്മയോട് സമർപ്പിക്കുകയും അങ്ങയുടെ സ്പർശനത്താൽ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കത്തക്കവണുള്ള മുഖാന്തരമായി തീരുവാൻ സംഗതിയാക്കണമേ. രോഗത്തിൽ പ്രയാസപ്പെടുന്നവരെയൊക്കെ അവിടുത്തെ ശ്രദ്ധയുണ്ടാവണമേ. അവർക്കൊക്കെ അങ്ങയുടെ സ്പർശനം കൊടുക്കണമേ. രോഗത്തിന്റെ തീവ്രതയും രോഗം നൽകുന്ന ഭയവുമൊക്കെ അപ്പാടെ ഹൃദയത്തിന് തുടക്കം നീക്കി കളഞ്ഞുകൊണ്ട് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറഞ്ഞ ദാവീദിന്റെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിതത്തെ നയിപ്പാൻ തക്കവണ്ണം എന്റെ ദാസരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങി വിളിക്കുമ്പോൾ ഉത്തരമറളുന്ന ഒരു ദൈവത്തിന്റെ കൃപയെ കണ്ടെത്തുവാൻ നീ അവരെയൊക്കെ സഹായിക്കണമേ. പ്രത്യേകിച്ച് വൈദ്യന്മാരിൽ കൂടെയൊക്കെയും പരിശുദ്ധാത്മാ പ്രവഹിക്കണമേ. അവർ കൊടുക്കുന്ന ഔഷധങ്ങളിലൊക്കെയും അങ്ങയുടെ സ്പർശനം ഉണ്ടാവുകയും പരിപൂർണ സൗഖ്യം പ്രാപിക്കത്തക്കവണ്ണം ഇടയാക്കി തീർക്കുകയും ചെയ്യണമേ. തബുരാനെ കൊടുക്കുന്ന സൗഖ്യത്തിൽ അങ്ങയുടെ ദേവാലയത്തിൽ വന്ന് ചൊരിഞ്ഞു കൊടുത്ത കൃപയ്ക്ക് നന്ദിയോടെ നിന്നെ സ്തുതിക്കത്തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും നിന്റെ ദാസർക്കൊക്കെയും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ നാളെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്നവർക്കൊക്കെയും ദൈവമേ അവിടുത്തെ കൃപയാലും കരുണയാലും സന്തോഷത്തോടെ നിന്നെ ആരാധിക്കത്തക്കൊണ്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തുടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പില് ഞങ്ങളെയൊക്കെ തന്നെ താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരെ യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തബുരാനെ, തെറ്റേത് ശരീരം എന്നറിയാതെ തിന്മയുടെ പാതയിൽ ഇറങ്ങിത്തിരിക്കുന്ന അനേക ചെറുപ്പക്കാരുണ്ടല്ലോ, ദൈവമേ അവർക്കൊക്കെയും നല്ല കാഴ്ചപ്പാടും ആത്മീയ അവബോധം കൊടുത്ത് അങ്ങയുടെ പാതയിലേക്ക് വളരത്തക്കവണ്ണമുള്ള ദിശാബോധമുള്ളവരെ തീരുവാൻ സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തോടും ക്ഷമയോടും വിശുദ്ധിയോടും നിർമ്മലതയോടും കുടുംബ ബന്ധങ്ങളെ കൈകാര്യം ചെയ്യത്തക്കവണ്ണമുള്ള ആന്തരിക വിശുദ്ധി എൻ്റെ ദാസർക്കൊക്കെയും പ്രദാനം ചെയ്യണമേ. പ്രസിദ്ധമായ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ആ നോമ്പിൻ്റെതായ നന്മയിലും താഴ്മയിലും നൈർമല്യത്തിലും ജീവിതത്തെ നയിപ്പാണ്ടക്കോളം എൻ്റെ ദാസർക്കൊക്കെ സഹായിക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടിലുമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെ അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വാർദ്ധക്യത്തിൻ്റെതായ ശാരീരിക ക്ഷീണം അനുഭവിക്കുമ്പോഴും മനസ്സൊക്കെയും അങ്ങയുടെ സന്നിധിയിൽ സജീവമായി തീരുവാൻ തക്കവണ്ണം അങ്ങയുടെ കൃപ എൻ്റെ ദാസർക്ക് കൂട്ടായിരിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന മനുഷ്യരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ജീവിതത്തിൽ സന്തോഷിക്കത്തക്കോളം നല്ല പാതകളെ തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജോലി സ്ഥിരതയും കൊടുക്കണമേ. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി മൂലം അനേകരുടെ ജോലി നഷ്ടപ്പെട്ട് ഇവിടെയും ഗൾഫ് മേഖലയിലുമൊക്കെ അനേകർ വീടും നാടൊക്കെ ഉപേക്ഷിച്ച് പ്രയാസപ്പെടുന്നല്ലോ, അവിടെയൊക്കെ കണ്ണുതീരിനെ അവിടുന്ന് കാണണമേ. അഹങ്കാരവും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും താഴ്മയോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ നിലവിളിച്ച് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ എല്ലാ മക്കളെ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് സന്തോഷിക്കത്തക്കവണ്ണം നന്മയുള്ള മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പിന്നെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മിക സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ബാബാ തിരുമേനി, എല്ലാ തിരുമേനിമാരെ ഓർക്കുന്നു. പ്രത്യേക ഈ ഭദ്രാസനത്തിന്റെ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഭദ്രാസനം നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും ആത്മ പ്രചോദനം എൻ്റെ ദാസന് കൂടുതലായി പ്രധാനം ചെയ്യണമേ. ഭദ്രാസനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അനേകർക്ക് മാതൃകയുള്ള ഒരു ഭദ്രാസനമായിട്ട് രൂപാന്തരപ്പെടുത്തണമേ. എല്ലാ ഇടവകകളെയും എല്ലാ വിശ്വാസികളെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിന്റെ ആസ്ഥാനത്ത് നിർമ്മിക്കാൻ പോകുന്ന ദേവാലയത്തെ രൂപ സമർപ്പിക്കുന്നു. ദൈവമേ, അനേകർക്ക് ആശ്രയത്വം ഉണ്ടാകാൻ സാധ്യതയുള്ള അനുഗ്രഹീതമായ ഒരു ആലയം കെട്ടിച്ചമയ്ക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ബലമുള്ള ഹസ്തം ഈ സ്ഥാപനത്തോട് കൂടെ ഉണ്ടാകണമേ. അതിനുവേണ്ടി ഉദാരമായിട്ട് ആളുകൾക്ക് സംഭാവന ചെയ്യത്തക്കവണ്ണമുള്ള വെളിച്ചവും വെട്ടവും അവിടുന്ന് പ്രദാനം ചെയ്യണം. അതിൽ കൂടി നന്മ വായിപ്പാൻ സഹായിക്കണമേ. സഭയുടെ ലാസ്തിക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്നവരെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം പട്ടിണിയും പരിവട്ടം മൂലം അനേകം ആളുകൾ പ്രയാസപ്പെടുന്നു. തബുരാനെ, അങ്ങയുടെ ദൃഷ്ടിയും ദർശനവും അർഹിക്കുക ഉണ്ടാകണമേ. സന്തോഷ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഇതിൻ്റെ ദാഹർക്ക് ഒരുക്കി കൊടുക്കണമേ. പ്രത്യേകിച്ച് ഈ നോമിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ പാവങ്ങളെ പറ്റി നല്ല അവബോധം ഉണ്ടാകുവാനും ദൈവം തരുന്ന നന്മ സ്വാർത്ഥതയോടെ അനുഭവിക്കാതെ അതിൻ്റെ ഒരു പങ്കൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കത്തക്കവണ്ണമുള്ള നല്ല ഹൃദയ വിചാരങ്ങളെ നിന്റെ മക്കളായി ഞങ്ങൾക്കൊക്കെ അവിടെ പ്രദാനം ചെയ്യണമേ. അത് അനേകരുടെ കണ്ണുനീര് പോവാനും ഉതകാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഈ പ്രാർത്ഥന കൂട്ടമേ വാഴ്ത്തിനും അനുഗ്രഹിക്കണമേ. അനേകർക്ക് പ്രയോജനമുള്ള, പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നവർക്കൊക്കെയും കൂടുതൽ ആത്മീയ അനുഭൂതിയും ധൈര്യവും നൽകുന്ന ഒരു വലിയൊരു അനുഗ്രഹീത കൂട്ടായ്മയായിട്ട് ഇതിന് രൂപാന്തരപ്പെടുത്തണമേ. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ അവിടെ നീക്കിക്കളയണമേ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേക ഈ നോമ്പിന്റെ അവസരത്തിൽ അടുത്തരക്കരങ്ങൾ സമർപ്പിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകാൻ അവിടുന്ന് സൂക്ഷിക്കണമേ. പ്രത്യേകിച്ച് ധന്യമാർന്നൊരു ചിന്ത പകർന്നു വന്ന അവിടുന്ന് അഭിഷിക്തനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എൻ്റെ ദാസന്റെ എല്ലാ ശുശ്രൂഷയിലും അങ്ങയുടെ കരുണയും വാത്സല്യവും കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും തിരുമ്പ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാം വാങ്ങിപ്പോയവർക്ക് സ്വർഗപൂർഷമിൽ ആശ്വാസം നൽകണമേ. ഈ പ്രാർത്ഥനയ്ക്ക് അധികമോ അല്പമോ സഹായിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്നോ നാളെ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
ആശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാവരുടെ മേലും ദൂത് തന്ന അവിടുത്തെ കർത്തൃദാസന്റെ ഈ ഭദ്രാസനത്തിന്റെ മേലും എല്ലാ മക്കളുടെ മേലും രോഗികളുടെ മേലും ദുഃഖിതരുടെ മേലും ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങളുടെ മേലും വാമിപ്പോടെ ആത്മാക്കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിക്കുമാറാകട്ടെ.
ആമേൻ. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നല്ല ഒരു അനുഗ്രഹീത ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട യോശുവിനോടുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുറന്നും അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും അരമനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ഫിലിപ്പോസ് അച്ഛൻ സന്തോഷത്തിനുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളെയും ഉള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ വൈദികരെയും എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്ത മനോജ്, ബൈബിള് വായിച്ച ജോളി ഇവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു, നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും അനുസരിതമായ നോമ്പ് വീണ്ടും ആശംസിക്കുന്നു. വിശുദ്ധമായ നോമ്പ് എല്ലാവർക്കും വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും വെട്ടവും വെളിച്ചവും കൂടുതൽ പകരുവാൻ തക്കവണ്ണം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം സ്നേഹിക്കട്ടെ.